ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ,
പ്രിയ ശ്രോതാക്കളെ, ഞാൻ കർത്താവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമ്മാനുവൽ. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ, ശുഭകരമായ ഒരു ദിവസം ആയിരുന്നു എന്നുള്ള ഉത്തമ ധാരണയോടുകൂടെ, പ്രതീക്ഷയോടുകൂടെ ഞാൻ ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ സന്ദേശങ്ങൾ കേൾക്കാൻ നമുക്ക് അവസരമൊരുക്കിയതിൽ, ദൈവം നിങ്ങളെ ഒരുക്കിയതിൽ, കർത്താവിനെ പ്രചോദിപ്പിച്ചതിൽ എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. നിങ്ങളൊരു സ്ഥിരം ശ്രോതാവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നന്ദി പറയട്ടെ. എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്നും കേൾക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മളെ നടത്തുകയും ഉറപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ദൈവ ചിന്ത, തിരുവചന ചിന്ത, ധ്യാന ചിന്ത നമുക്ക് ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, തൃപാദത്തിലേക്ക് അടിയങ്ങൾ ഒരിക്കൽ കൂടി ഇന്ന് സായന്തനത്തിൽ കടന്നു വരട്ടെ. തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നത് കൊണ്ട് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചന ചിന്ത ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. അങ്ങയുടെ വഴികളെക്കുറിച്ച് ഓർക്കുവാൻ, ഞങ്ങൾ മറക്കേണ്ടതിനെ മറക്കുവാൻ, ഓർക്കേണ്ടതിനെ ഓർക്കുവാനൊക്കെ ഞങ്ങളെ സഹായിക്കണമേ. മറവി അനുഗ്രഹമായും ശാപമായും ഞങ്ങളുടെ മുമ്പിലുണ്ട്. അതിനെ അനുഗ്രഹമാക്കി തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എബ്രായർക്കെഴുതിയ ലേഖനം 8:12 ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവൻ ആകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മസ്തിഷ്കത്തിലെത്തി അവിടെ ശേഖരിക്കുകയും ഉറപ്പിച്ചു നിർത്തുകയും എപ്പോൾ വേണമെങ്കിലും വീണ്ടെടുക്കുകയും ചെയ്യുന്ന വിവരങ്ങളുടെ ഒരു സമാഹാരമാണ് ഓർമ്മ എന്ന് പറയാം. ചിലപ്പോൾ കാഴ്ചയുടെ രൂപത്തിൽ, ചിലപ്പോൾ ശബ്ദമയമായ രൂപത്തിൽ, ചിലപ്പോൾ സ്പർശനത്തിൻ്റെ രൂപത്തിൽ, ചിലപ്പോൾ ഗന്ധമായി, രുചിയായി, വികാരങ്ങളായി, ഇങ്ങനെ വിവിധ രൂപത്തിൽ ഒട്ടേറെ വിവരങ്ങൾ അല്ലെങ്കിൽ ഡേറ്റകൾ നമ്മുടെ തലച്ചോറിൽ എത്തുകയും അത് അവിടെ ശേഖരിക്കുകയും ഓർമ്മകളായി തുടരുകയും ചെയ്യും. വളരെ സങ്കീർണമായ അത്ഭുത പ്രതിഭാസമാണ് ഓർമ്മിക്കുക എന്ന് പറയുന്നത്. മറക്കുക എന്നത് മനസ്സിൻ്റെ മറ്റൊരു സവിശേഷ ഭാവമാണ്, മസ്തിഷ്കത്തിൻ്റെ ഒരു സ്വഭാവം. നാഡീവ്യൂഹത്തിലുണ്ടാകുന്ന തകരാറുകൾ മറവിക്ക് കാരണമാകാം. കഠിനാധ്വാനം, ജോലിയുടെ ആധിക്യം മുതലായവ മറവിക്ക് കാരണമായി മാറാറുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവുകളൊന്നായി മറവിയെ കരുതുന്നവരുമുണ്ട്. പലതും മറക്കാനും പൊറുക്കുവാനുമുള്ള കഴിവാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതെന്നാണ് അവരുടെ വിശദീകരണം. എങ്കിലും മറവി പലപ്പോഴും അപകടകരമായി തീരാറുണ്ട്. പഴയ കാര്യങ്ങൾ വ്യക്തമായി ഓർക്കുകയും സമീപകാല സംഭവങ്ങൾ വിസ്മരിക്കുകയും ചെയ്യുന്ന പ്രത്യേക മറവിയാണ് ചില ആളുകളിൽ, പ്രത്യേകിച്ചും വൃദ്ധജനങ്ങളിൽ കാണുന്നത്. മധ്യവയസ്കയായ വീട്ടമ്മയാണ് ഈയിടെയായി എപ്പോഴോ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാൻ പോകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നു. എന്തു സംഭവിച്ചു? ഭവനത്തിലെ ഉടനീളം ഗ്യാസ് തിക്കി നിറയുകയും അത് അപകടകരമായ ഒരു രീതിയിലേക്ക് മാറുകയും ചെയ്തു. മറ്റൊരു വൃദ്ധനായ മനുഷ്യൻ, അദ്ദേഹം വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുകയാണ്. ട്രാഫിക്കും അതേപോലെ തന്നെ തിരക്ക് നിറഞ്ഞതായ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ വണ്ടി അത് ഓഫായിപ്പോയി. എന്തു ചെയ്യണമെന്നറിയാതെ, നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇതി കർത്യ വ്യത മൂഢനായി എന്ന് വെച്ചാൽ, ആ സമയത്ത് എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുവാൻ സാഹചര്യമുണ്ടായി. പിന്നെ ചില ആളുകൾ മുന്നോട്ട് വന്ന് ആ കാറ് തുറന്ന് ആ മനുഷ്യനെ അപ്പുറത്തേക്ക് മാറ്റിയിരുത്തി ആ കാറിനെ എടുത്ത് ഒരു വശത്തേക്ക് നിയന്ത്രിച്ച് നിർത്തുകയാണ് ചെയ്തത്. ഇങ്ങനെ വിവിധ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. റിട്ടയർമെൻ്റ് അടുക്കാറായ ഒരു ഉദ്യോഗസ്ഥൻ ഓഫീസിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് തൻ്റെ പണസഞ്ചി, ഉപയോഗിക്കുന്ന ഫോൺ, അന്ന് കാര്യങ്ങൾ വായിക്കുവാൻ ആവശ്യമായിട്ടുള്ള വാച്ച്, കന്നഡ ഫയലുകൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന്, ചിലതൊക്കെ വീട്ടിൽ മറന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇത് അദ്ദേഹത്തിന് തുടർച്ചയായ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. മറവിയെപ്പറ്റി നാം പലപ്പോഴും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് പുലർത്താറുള്ളത്. ചില ആളുകൾ മറവിയെ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണമായിട്ട് അവൻ്റെ ബുദ്ധി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ബുദ്ധി നശിച്ചു പോകുവാൻ തുടങ്ങിയിരിക്കുന്നു, ഓർമ്മ മറഞ്ഞുപോയി തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ ആളുകൾ അതിനെ വിലയിരുത്താറുണ്ട്. ചില ആളുകൾ അതൊരു അജ്ഞതയുടെ സ്വഭാവമാണ് അല്ലെങ്കിൽ ഉദാസീനതയുടെ തെളിവായിട്ടൊക്കെ ആളുകൾ അതിനെ ഉദാഹരിക്കാറുണ്ട്. അങ്ങനെ മറവി ഒരു പരാജയമോ ചില സമയങ്ങളിൽ ഒരു പോരായ്മയോ ഒക്കെ ആയിട്ട് ആളുകൾക്ക് മാറാറുണ്ട്. ചിലപ്പോൾ മറവി ഓർമ്മയുടെ അഭാവം അനുഗ്രഹമാകാം, ചിലപ്പോൾ ശാപമാകാം. മറന്നുപോയ കാര്യങ്ങളെ അത് ആശ്രയിച്ചിരിക്കുന്നു. എന്തിന്, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ എന്താണ് എന്നിവയെല്ലാം ആശ്രയിച്ചാണ് നമ്മുടെ മറവിയും നമ്മുടെ ഓർമ്മയും നമുക്ക് അനുഗ്രഹമായും നമുക്ക് ശാപമായും മാറുന്നത്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളത് മറന്നും മുന്നിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അതായത് നമ്മൾ മനഃപൂർവ്വം ചില കാര്യങ്ങൾ മറക്കുന്നത് നമുക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ സാധിക്കും. അതിലെന്തൊക്കെയാണ് നമുക്ക് പിന്നിലാക്കി നമ്മുടെ ഓർമ്മയുടെ അല്ലെങ്കിൽ മറവിയുടെ കയങ്ങളിലേക്ക് നമുക്ക് തള്ളി അതിനെ ഒഴിവാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഇന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, നമ്മുടെ പാപങ്ങളെ നമ്മൾ ഓർത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമുക്കതിനെ മറക്കുകയും അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യാം. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച പാപങ്ങളെ നമ്മൾ പിന്നീട് ഓർക്കേണ്ടതില്ല. നമ്മളെ പാപത്തിലേക്ക് നയിക്കുവാൻ അത് നമ്മളെ ഒരു തരത്തിലും സ്വാധീനം നമ്മിൽ ഉണ്ടാക്കരുത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ തെറ്റ് ചെയ്തു പോയി, ഇപ്പോൾ ഞാൻ ആ തെറ്റ് ചെയ്യുന്നില്ല, ഒരുപക്ഷെ ആ തെറ്റിൻ്റെ മോശമായ ദിവസങ്ങളെ ഓർത്ത് നമ്മൾ പരിതപിക്കേണ്ടതില്ല. ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇന്ന് ആദ്യമായിട്ട് വായിച്ചതുപോലെ നമ്മളോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളോട് ദയ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റു പറയുന്നു എങ്കിൽ കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മുടെ എല്ലാ അനീതികളും അകറ്റി നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യുമെന്ന് യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 1:9 അതിൻ്റെ 9 വാക്യം നമ്മളോട് പറയുന്നു, സ്നേഹവാനായ നമ്മുടെ പിതാവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും എന്ന് മാത്രമല്ല വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, നിന്റെ പാപങ്ങളെയോ അകൃത്യങ്ങളോ ഞാൻ ഇനി എന്ത് ചെയ്യില്ല, ഓർക്കുകയില്ല എന്നുള്ള വാഗ്ദത്വവും നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ തടസ്സമാകുന്ന നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ദുസ്സഹമാക്കുന്ന നമ്മുടെ ചിന്തകളെ, നമ്മുടെ പഴയകാല ചിന്തകളെ, പാപത്തിൻ്റെ ജീവിതങ്ങളെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആ കാരണങ്ങളെ, അതിനിടയായ സംഭവങ്ങളെ, ഇതെല്ലാം നമുക്ക് മറക്കുവാൻ സാധിക്കും. ഇതെല്ലാം പിന്നിൽ ആക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള ഒരു യാത്ര നമ്മൾ നടത്തേണ്ടതുണ്ട്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പല സാഹചര്യങ്ങൾ നമ്മൾ വഷളായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എവിടെയെല്ലാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടുകയോ ഒരുപക്ഷെ നമ്മുടെ വീണ്ടു വിചാരമില്ലാതെ നമ്മൾ സംസാരിച്ചതായിട്ടുള്ള വാക്കുകൾ ആളുകളുടെ ഇടയിൽ കലഹം കൊണ്ടുവന്നിട്ടുണ്ടോ ഉണ്ടാകാം. ഉദാഹരണത്തിന് കുടുംബത്തിൽ കലഹമുണ്ടാകുന്ന സാഹചര്യങ്ങൾ, ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കണമോ എന്ന് പറഞ്ഞൊന്നും ആയിരിക്കില്ല ആ വാക്കുപയോഗിച്ചതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നമ്മൾ ഉപയോഗിച്ചതോ. പക്ഷേ എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞും പോയി, ഇനി ആളുകൾക്കോട് അത് ആള് വേണ്ട രീതിയിൽ തിരിച്ചറിഞ്ഞുമില്ല, നമുക്ക് ശരിയായ രീതിയിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ മറ്റൊരു അവസരം ലഭിച്ചതുമില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലതരത്തിൽ പലയിടങ്ങളിൽ നിന്ന് കലഹങ്ങളും പടല പിണക്കങ്ങളും സൗന്ദര്യ പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് കുടുംബങ്ങളുടെ ഇടയിൽ, കുടുംബാംഗങ്ങളുടെ ഇടയിൽ. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്? നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ തെറ്റുകളെ അല്ലെങ്കിൽ നമ്മുടെ കുറവുകളെ അവരോട് നേരിട്ട് സംസാരിക്കുകയും അവരോട് ക്ഷമയാചിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾക്കതിനെ ഒഴിവാക്കാം നമ്മുടെ ജീവിതത്തിൽ നിന്ന്. അങ്ങനെ നമ്മൾ ഒഴിവാക്കുന്നുവെങ്കിൽ പിന്നീട് നമ്മൾ ഒരിക്കലും അത് ഓർമ്മിപ്പിക്കരുത്, ഓർക്കരുത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയുന്നു എങ്കിൽ നമ്മളോട് ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ട്. നമ്മൾ യഥാർത്ഥമായ ഒരു ക്ഷമയാണ് നമ്മുടെ സഹോദരനോട്, നമ്മുടെ സഹോദരിയോട്, നമ്മുടെ മാതാപിതാക്കളോട്, അയൽക്കാരോട് നമ്മൾ നടത്തുന്നത് എങ്കിൽ ഉറപ്പായിട്ടും അവർ നമ്മളോട് ക്ഷമിക്കും. കാരണം നമ്മുടെ ആ ക്ഷമയുടെ, ക്ഷമായാചനത്തിൻ്റെ തന്മയം, അല്ലെങ്കിൽ അതിൻ്റെ ജെന്യൂനായിട്ടുള്ള ആ ഒരു യാചന ആളുകൾ തിരിച്ചറിയും, ഉറപ്പായിട്ടും തിരിച്ചറിയും. അപ്പോൾ ദൈവവും നമ്മുടേതായിട്ടുള്ള തെറ്റുകളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ പാപങ്ങളെ ഒഴിവാക്കുന്നു, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തരുന്നു, അതൊരിക്കലും ഓർക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഉറപ്പ് നൽകുന്നു. അത്തരത്തിലുള്ള ഒരു ക്ഷമ നമുക്ക് ലഭിച്ചതിന് ശേഷം നമ്മുടെ ആളുകളോടും നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളോടും നമ്മൾ ക്ഷമ യാചിച്ചതിന് ശേഷം ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ പാപങ്ങളെ, നമ്മുടെ കുറവുകളെ, നമ്മുടെ പരാജയങ്ങളെ നമുക്ക് ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇതിനോടനുബന്ധിച്ച് നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുകയാണെങ്കിൽ, ചില സമയങ്ങളിൽ നമ്മുടേതായിട്ടുള്ള കുടുംബ പശ്ചാത്തലങ്ങളിൽ, സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളിൽ പലതരത്തിലുള്ള രംഗങ്ങൾ, അസുഖകരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സംഭാഷണങ്ങളോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടേതായിട്ടുള്ള ചിന്തകളോ, ചില പ്രവൃത്തിയോ, ചില ഇടപാടുകളോ പലതരത്തിലുള്ള വൃണപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കാം. അങ്ങനെ നമ്മൾ സംഭവിച്ച് അങ്ങനെ അത്തരത്തിലുള്ളൊരു സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ ഉടലെടുത്തു എങ്കിൽ, ആ വികാരങ്ങളെ നമ്മൾ നിലനിർത്താതെ നമ്മളതിനെ മറന്നു കളയുവാൻ ശ്രമിക്കണം. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ ചത്താലും ഞാൻ അവനോട് മറക്കുകയില്ല, ഞാൻ പൊറുക്കുകയില്ല കേട്ടോ, അതെൻ്റെ ജീവൻ, എൻ്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം ഞാൻ ഉറപ്പായിട്ടും അവനതിനോട് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. ഇത്തരത്തിലുള്ള ആ ഒരു മനോഭാവം ഒരു പക്ഷേ അത് നമ്മുടെ വ്യക്തിപരമായുള്ള ജീവിതത്തെ മാത്രമല്ല നശിപ്പിക്കുന്നത്, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ആളുകളിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ പറയാറുണ്ട്, ഞാൻ ക്ഷമിക്കാം പക്ഷേ എനിക്ക് മറക്കാൻ സാധിക്കുകയില്ല. പൊറുക്കാൻ നമുക്ക് സാധിക്കുന്നത് പോലെ തന്നെ മറക്കാനും നമുക്ക് സാധിക്കണം. ഒരു പക്ഷേ അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾക്ക് അതിൻ്റെ ആദ്യത്തെ കാഴ്ചയിൽ തോന്നിയേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നമ്മുടെ കുറവുകളെ, നമ്മുടെ കഴിവുകേടുകളെ, നമ്മുടെ അകൃത്യങ്ങളെ, നമ്മുടെ പാപങ്ങളെയെല്ലാം ക്ഷമിച്ച ഒരു ദൈവം നമ്മളോട് ക്ഷമിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഗുണം, ആ ഒരു മെച്ചം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് തിരുവചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. യേശുവിൻ്റെ ഒരു ഉപമയുണ്ടല്ലോ, എന്താണ് ആ ഉപമയുടെ ഉള്ളടക്കം? കൂടുതൽ ക്ഷമ ലഭിച്ചവൻ കൂടുതൽ ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ സാധിക്കും. കുറച്ച് ക്ഷമിച്ചു കിട്ടിയവൻ കുറച്ച് മാത്രമേ ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്ക് കുറേയധികം ക്ഷമയുടെ അനുഭവം നമുക്ക് സിദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ ഉറപ്പായിട്ടും മറ്റുള്ളവരുടെ തെറ്റുകളെ ക്ഷമിക്കുവാനും നമ്മൾക്ക് ഉപയോഗപ്പെടുത്തണം, ഉപകാരപ്രദമാകണം. നമ്മളോട് മാത്രം കാര്യങ്ങളെല്ലാം നമുക്കെല്ലാം കൃത്യമായിട്ട് വരികയും ദൈവം നമ്മളോട് ക്ഷമിക്കുകയും അതേപോലെ തന്നെ ആ ക്ഷമയുടേതായിട്ടുള്ള അനുഗ്രഹങ്ങളെ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള ഒരവസ്ഥ, സ്ഥിതിവിശേഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉറപ്പായിട്ടും ദൈവം നിങ്ങളോട് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ഷമ അതിൻ്റെ പരമാവധി പ്രയോജനത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ച് ഓർത്താണ് വിഷമിക്കുന്നത്. ഓ, ഞാനത് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും, അവരതെന്നോട് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്കത് കിട്ടുമായിരുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് കിട്ടുമായിരുന്നു. നമ്മുടെ നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ച്, ആ ജോലി നമുക്ക് കിട്ടുമായിരുന്നു, ഓ എന്നൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നഷ്ടപ്പെട്ടതായിട്ടുള്ള അവസരങ്ങളെ ഓർത്ത്, കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ട അവസരങ്ങളെ ഓർത്ത് ഇന്നത്തെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വളരെയധികം വിഷമിക്കുന്നു. എന്തിനാണ് അത്തരത്തിലുള്ളത് ഒരു വിഷമ സന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്? പരാജയങ്ങളെ പ്രയോജനപ്രദമായ പാഠങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് കഴിയുമെങ്കിൽ, അതിൽ നിന്നും നമുക്ക് അനുഭവ സമ്പത്തിനെ ഉണ്ടാക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, ഉറപ്പായിട്ടും നമ്മളാണ് ഏറ്റവും വലിയ സമ്പന്നനെന്നും ഏറ്റവും വലിയ ജ്ഞാനമുള്ള വ്യക്തിയെന്നും നമുക്ക് അഭിമാനിക്കാം. പലതരത്തിലും നമ്മുടേതായിട്ടുള്ള അനുഭവങ്ങളെ പ്രയോജനകരമാക്കുന്ന അവസ്ഥയിലേക്ക്, നഷ്ടപ്പെട്ട അവസരങ്ങളാണെങ്കിൽ കൂടി, നമ്മുടെ ജീവിതത്തിൽ വന്ന തിക്കാനുഭവങ്ങളാണെങ്കിൽ കൂടി, നമ്മുടെ ജീവിതത്തിലെ അസംതൃപ്തിയുടെ നിമിഷങ്ങളാണെങ്കിൽ കൂടി, ചില സമയങ്ങളിൽ നമ്മുടേതായിട്ടുള്ള സൗഭാഗ്യങ്ങൾ തട്ടിപ്പറിക്കപ്പെട്ട, ചില സമയങ്ങളിൽ നമ്മുടെ അവസരങ്ങൾ തട്ടിയെടുത്തതായിട്ടുള്ള അവസരങ്ങൾ എന്തുതന്നെ ആകട്ടെ, ഉറപ്പായിട്ടും ഈ അവസരങ്ങളെ അതിൻ്റെ പ്രയോജനകരമായ അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റുവാൻ സാധിക്കണം. നമ്മുടെ സ്വസ്ഥതയ്ക്കും ഭദ്രതയ്ക്കും പുരോഗതിക്കും നമ്മൾ പലതും വിസ്മരിക്കേണ്ടത്, മറവിയുടേതായിട്ടുള്ള കയങ്ങളിലേക്ക് നമ്മൾ ഇടേണ്ടതിന് ഉറപ്പായിട്ടും അത് നമുക്ക് പ്രയോജനം കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം നമുക്ക് മറവി തന്നിട്ടുള്ളത്. ഇതൊരു അനുഗ്രഹമാക്കി നമ്മൾ മാറ്റുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ മറവി നമുക്ക് ശാപമാക്കി തീർക്കരുത്. അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ വൈകാരിക ഭാവങ്ങളിലും ഉറപ്പായിട്ടും അതിൻ്റെ പുറകിൽ ഒരു അനുഗ്രഹം ഒളിച്ചു വെച്ചിട്ടുണ്ട്. പലപ്പോഴും ആ ഒളിച്ചു വെക്കപ്പെട്ട അനുഗ്രഹങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നില്ല. പ്രിയ സഹോദര, നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുള്ളത് ഇന്ന് എന്ന് പറയുന്ന ഈ ദിവസം മാത്രമേ ഉള്ളൂ. നാളത്തെക്കുറിച്ച് നമുക്ക് അത്ര ഉറപ്പില്ല. ഇന്ന് നമുക്ക് സ്നേഹിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ, ഇന്നത്തെ ജീവിതത്തോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുകയാണെങ്കിൽ, നാളെ നമ്മൾ നമ്മുടെ രക്ഷിതാവായ കർത്താവിനോടൊപ്പം സ്വർഗത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, അവിടെ നമുക്ക് ജീവിക്കുവാൻ കഴിയുമ്പോൾ, നമ്മൾക്ക് ഇന്ന് സ്നേഹിക്കാൻ കഴിയാത്ത നമ്മുടെ സഹോദരനെ, നമ്മൾക്ക് ക്ഷമിക്കുവാൻ കഴിയാത്ത സഹോദരനെ, നമ്മുടെ ആസ്വദിക്കുവാൻ കഴിയാത്ത ഈ ജീവിതത്തെ, നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തൊക്കെ വിഷമ സന്ധിയിലിരിക്കുന്ന ഈ ഒരു സമയത്തെ കുറിച്ചെല്ലാം ആലോചിച്ചാണോ നമ്മൾ ഇരിക്കുന്നത്? നമുക്ക് നല്ലൊരു ഭാവി, നമ്മുടെ കണ്ണ് കാണാത്തതും നമ്മുടെ ചെവി കേൾക്കാത്തതും നമ്മുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്ത ഒരു ഭാവി നമുക്കായി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഇതുവരെയും നമുക്ക് ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇന്നത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിക്കുന്നത്. പ്രിയ സഹോദര, മറക്കേണ്ടവയെല്ലാം മറക്കുവാനും ഓർത്തിരിക്കേണ്ടവയെ ഓർക്കുവാനും നമുക്കൊരു തീരുമാനമെടുക്കണം. ഓർമ്മ നമ്മൾ അനുഗ്രഹമാക്കി മാറ്റുന്നത് പോലെ മറവിയെയും നമുക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ സാധിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 103 അതിൻ്റെ 2 വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ, യഹോവയുടെ ഉപകാരങ്ങൾ ഒന്നും നമ്മൾ മറന്നു പോകരുത്. യഥാർത്ഥത്തിൽ നമുക്ക് മറവി നൽകിയിരിക്കുന്നത് അനുഗ്രഹത്തിനും ശാപത്തിനും ഒരുള്ള വഴിയുടെ മധ്യത്തിലാണ്. എങ്ങനെ നമുക്ക് മറവിയെ പ്രയോജനപ്പെടുത്താമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നിസാര കാര്യങ്ങൾക്കും ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, സാരം ആക്കേണ്ടതില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിക്കരുത്. നിത്യമായ ഘനമേറിയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊള്ളുവിൻ. ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ചുകൊള്ളുവിൻ. അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, തിരുസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ കടന്നു വരട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് ഓർമ്മയുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനിടയിൽ വന്നുപോയ പ്രശ്നങ്ങളെ, ചില വേദനകളെ, ചില പ്രതിസന്ധികളെ എല്ലാം മറന്ന് ഞങ്ങൾക്ക് പുതിയ വേദന മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഇടയാക്കാത്ത, ഞങ്ങളെ തന്നെ നമ്മളെ തന്നെ വേദനിപ്പിക്കുവാൻ ഇടയാക്കാത്ത ഒരു ജീവിത സാഹചര്യം ഒരുക്കിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കും. ഇന്നത്തെ തിരുവചന ചിന്തയോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് നന്ദി പറയുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഇനിയും ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമായ ചിന്തകളാൽ അങ്ങ് ഓരോ ദിവസവും ഞങ്ങൾ നിറയ്ക്കണമേ, നടത്തണമേ. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-332-3231 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു. malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ്മ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.